Hey there, Bridge family, Bridge friends. It's Pastor Jeff, and I wanted to come to you today, number one, first and foremost, to ask for your prayers. Most of you know that tomorrow, Griffin and I will be heading out on a disciple-making mission. Praise God. We'll be spending the next 2 weeks, first in India, working with the church planting seminary students, and then in Kampala, Uganda, and the villages surrounding Kampala, with our Bridge family there in Uganda. And so I want to ask you, if you would, to please look at our scheduled agenda and to pray with us as we go. Please don't just pray for us. Well, I appreciate that, but I'm asking you to pray with us. I'm looking for fervent intercessory prayer warriors. And those of you, especially in the Bridge family, I know I can count on you. And so I come to you and I ask you, don't let this be a trip that your pastor is on, but come with me. Come with us and be a part of this mission. Most of you in the Bridge know that we've always talked about from day one that when it comes to the Great Commission, that we would be an Acts 1:8 church family. That we would embrace the privilege of carrying the power, the dunamis, the supernatural Holy Spirit power to be witnesses for our King and servants of Him in His kingdom. But many of you may have forgotten that we've always talked about not just being an Acts 1:8 church, but being a 100% participation family of God. And this is where I come to you now. You have come with us to this point. Come all the way out to the mission field. How? In prayer. Come and join us. Do war with us from your knees, from the other side of the world. But come with me to the front lines, friends. Let us be one family under one faith with one focus. And just like three cords that are woven together and are not easily broken, when one is going, another is sending, all are praying, we are in this together. Well, good morning, and welcome to week number 41 of our series entitled Miraculous Metamorphosis. It's my blessing to come to you this morning from daybreak here in Kampala, Uganda. I am standing outside the home of our brother Moses, and it is my great blessing to say to you today as we come together to worship God and see Him through His Word, that I'm ever reminded of the great blessing that we have to be the children of God, a Bridge family that lives out Acts 1:8. Bringing glory to our King by seeking to find and grow more glorifiers locally, regionally, and globally. On a day when we're going to emphasize the power of God as seen through His Word and our call to get to know the God of the Word, I am so, so blessed to do so as the sun is rising here over the beautiful city of Kampala. As I come to you literally on the heels of experiencing God's most beautiful and miraculous demonstration of His power and His presence with us. You see, yesterday our Bridge family came into Kampala and we watched God literally bring His hand down upon His people as we were praying for specific guidance and we were out amongst the people of Kampala. We watched God come and answer our prayers while working through a brother in Christ that we met here in Kampala. I believe a person of peace. I'll tell you more about him, I'm sure, in the days to come. But we met a brother named Innocent who spoke to us from his heart. And out of his sharing, we heard the voice of God answering our prayers. It was amazing. The day before, we were in Gomba, and I was reminded once again of the power of God and the need for this power because, you see, as we commit to bring the God of the Word to the world that this God created, We're going to do so in the midst of spiritual warfare. We saw this because literally just an hour before we arrived in Gomba, a tragedy happened. A tragedy that had happened just literally 1 week prior in this little tiny village. It was repeated just an hour before we arrived. And it took the hearts and the feet, the head, the hands, so much of the people away from our training. You see, this is spiritual warfare. An hour before we came to this small village, a child was killed in the house right next door to where we would be. As a jackfruit, what looks kind of like a cross between a pumpkin and a watermelon, fell some 30 feet onto the child's head from the jackfruit tree. Friends, we are so blessed to be His people. I pray that as we go into God's Word this morning and we look at the big picture of the Bible, and we note that it's through the Word of God that we get to know the God of the Word. And as we press in and read our Bibles better and come to recognize that neither the Word of God nor the world that God created is about us. It's all about Him. Every bit of the Word and every bit of our time in this world is to be for the glory of God. I pray that this Acts 1:8 message from the Acts 1:8 people of God, seen from the streets of America, from the country back roads of India, from the city slopes and city center of Kampala, Uganda, I pray that you will hear God. I pray that you will see God. And I pray that this time together will help you to long for and love the God that we serve. His name is Jesus. Amen. Watch this and come into a global glorification of Jesus the Christ. Amen.
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 It's my great privilege to thank you this morning. To the glory of God, I am here with my son. And we have much to be thankful for. I thank you for the invitation to come and to preach and teach God's Word. And I must tell you, before we begin, you have already touched my heart as well. To come to the other side of the world and immediately know that you are with family. It touches me deep in my heart. To hear a brother share from Psalm 29 that Jesus is Lord. To hear from another brother from Isaiah 53 that Jesus is the Messiah. To be encouraged by another brother to not forget the broken body of our King Jesus. To hear that your small but passionate church body has planted two churches in Nepal. And further, that it was those who began the ministry here that is now leading the ministry in Nepal. And that you are still one family. You are my family. We are one family. In the church that I serve, on the wall of our sanctuary, on the wall in our sanctuary. There is a sign that says, one faith, one family, one focus. That sign could hang on your wall. We serve an awesome God. Amen.
Amen.
Family?
Yes.
Family. Amen.
Amen. Amen.
Well, this morning I would like to walk with you through God's Word. In a way that is very similar to our training this week. We will see from the Bible that one of the most important things for the family of God is that we learn to read our Bibles better. So that we understand Psalm 29 and we understand Isaiah 53 and we understand the broken body of Christ. And so I have entitled our message this morning. The name of the sermon for this morning?
Yeah.
It is chewing on God's Word. We need to chew and eat God's Word for our vitamins and our strength. I would like to show this to you from three different points of view. First, I want to show it to you with principled proof. The principle that we must learn to read our Bibles better. Number two, I will show you particular proof. For this, we will look at Luke chapter 24, verses 25-35. And before we finish from that passage, we'll see the third way, and that is power-filled, peaceful proof. Okay. Amen. Let me tell you another way that you have blessed me this morning already. I see that every single person has your Bible with you. Amen.
Amen.
I also see that there are those, the children included, who are ready to take notes. That shows me that you want to eat God's Word. Amen.
Amen.
This is why you are strong in Nepal. It is why you are strong here. I can see that you are a people of God's Word. So to begin with the principle of proof. I want to give you 10 different verses or passages for you to write down.
നിങ്ങൾക്ക് ശ്രദ്ധ എഴുതാൻ പറ്റുന്ന 10 പ്രത്യേക വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. എഴുതണേ, അതിനുവേണ്ടി ഞങ്ങൾ ആദ്യം അങ്ങനെ പറഞ്ഞത്.
And when you look at these 10 passages, I want you to think about how important it is that you know God's word.
ഈ 10 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ദൈവവചനം മനസ്സിലാക്കാൻ എത്ര പ്രധാനപ്പെട്ടാണെന്ന് മനസ്സിലാകും.
Let me begin with the first verse that the students and my fellow pastors that were together this week heard again and again.
ആദ്യത്തെ വാക്യം എന്റെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളും എന്റെ കൂട്ടുസഹോദരന്മാരും പല പ്രാവശ്യം കേട്ട വാക്യമാണ്.
When you look at Acts chapter 1 verse 8.
Apostle Prophecy 1:8. Acts chapter 1:8.
You will find that we have been given power to be witnesses.
കർത്താവിനെ സാക്ഷിക്കുവാനായി ദൈവം നമുക്ക് ശക്തി തന്നിരിക്കുന്നു.
I want to ask you, how important is it that you understand what a witness is?
ഒരു സാക്ഷിയായി നിൽക്കാന്നുള്ളത് എത്ര പ്രധാനപ്പെട്ടാന്ന് നിങ്ങൾക്കറിയാമോ?
It's not enough to know that we're supposed to be witnesses. We must understand what a witness is.
നമ്മൾ ഒരു സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ ഒരു സാക്ഷിയുടെ പ്രാധാന്യം എത്രയാണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം.
We must also know where the witnesses have been called to.
എവിടെയാണ് സാക്ഷിയായിട്ട് നിൽക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
We have been called locally, regionally, and globally.
നമ്മളെ പ്രാദേശിക തലത്തിലും അതിനപ്പുറത്തേക്കും ലോകമെമ്പാടും, ദേശീയ തലത്തിലും ലോകമെമ്പാടും സാക്ഷിയാകാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
Now you may not be able to keep up with me, but that's okay. Write down these verses and look later.
ഇത് എല്ലാം കൂടി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വരില്ല, എങ്കിൽ സാരില്ല, നിങ്ങളൊന്ന് എഴുതി വെക്ക്, എന്നാൽ നമുക്ക് പിന്നീട് ചിന്തിക്കാൻ പറ്റുമല്ലോ നിങ്ങൾക്ക്.
Principle number 2 comes from Matthew 28:18-20.
തത്വത്തിലെ രണ്ടാമത്തെ തത്വം മത്തായിയുടെ സുവിശേഷം 28:18-20 വാക്യങ്ങളിലുണ്ട്.
You will find there that we have been called as Christians to go make disciples.
നിങ്ങളെ ആക്കിയിരിക്കുന്നത് ശിഷ്യന്മാരായിട്ട്, ശിഷ്യന്മാരെ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത്.
How important is it that you know what a disciple is and how to make disciples?
ഒരു ശിഷ്യനായിരിക്കാനുള്ളത് എത്ര പ്രധാനപ്പെട്ടതാണെന്നും ശിഷ്യന്മാരെ എങ്ങനെ ആക്കാം എന്നുള്ള കാര്യം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാവോ?
You see, we must learn to read our Bibles better.
നമ്മൾ ദൈവവചനം വായിച്ച് പഠിക്കാൻ കൂടുതലായിട്ട് സാധിക്കണം.
I ask you for number 3 to look at 1 Corinthians 12 verse 18. I ask you, from the perspective of that verse, do you understand church? So many people think that church is a place that you go to and not a people that God has created.
പല ആളുകളെ സംബന്ധിച്ച് സഭ എന്ന് പറഞ്ഞ ഒരു കെട്ടിടമാണ്, എന്നാൽ അതല്ലാതെ വ്യക്തികളല്ല.
Ask yourself when you read that verse, is this how I understand church?
ഈ ഒന്ന് വരുന്നത് 12:18 വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക, സഭ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചിന്തിച്ചു നോക്ക.
Fourth principle comes from Titus chapter 2, this verse 15.
തീത്തോസിന്റെ ലേഖനം 2:15 വാക്യത്തിലാണ് നാലാമത്തെ തത്വം.
You will read here that Paul is instructing Titus.
ഇവിടെ പൗലോസ് തീത്തോസിനെ പരിശീലിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും.
And in the same way, God is instructing us.
ഇതേ രീതിയിൽ ദൈവം നമ്മളെയും പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
To declare these things.
ചില കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട്, പ്രഖ്യാപിക്കാനായിട്ട് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുക.
How important is it that you and I understand what it means to declare?
എന്തൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്, ദൈവം എന്തൊക്കെയാണ് നമ്മൾ പ്രഖ്യാപിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കണം.
How important is it that you and I understand what he means by these things?
ഈ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക, അതെത്ര പ്രധാനപ്പെട്ടതാ.
You will also see in this verse that we are instructed, like Titus, to do so with all authority.
എല്ലാ അധികാരത്തോടും കൂടിയാ ദൈവം നമ്മളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്.
Do you think it might be important to understand where that authority comes from? Whose authority do we bring with us? You'll find the answer to that question in number 2. You'll find the answer to whose authority back in number 2, which was Matthew 28.
മത്തായിയുടെ സുവിശേഷം 28:19 നമ്മൾ പറഞ്ഞല്ലോ, അത് വായിക്കുമ്പോൾ മനസ്സിലാകും ആരാ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിട്ടുണ്ട്.
Let me ask you, how important is it that we understand love?
സ്നേഹം അത് മനസ്സിലാക്കാൻ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കും.
Do you think that John 14:15 might help us?
യോഹന്നാന്റെ സുവിശേഷം 14:15 വാക്യം അത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. യോഹന്നാൻ 14:15, ജോൺ 14:15.
In my country, many people have a wrong understanding of love.
എന്റെ രാജ്യത്ത് സ്നേഹത്തെ കുറിച്ച് പലരും തെറ്റായ ഒരുപാട് ധാരണകൾ വെച്ച് പുലർത്തുന്നുണ്ട്.
My country thinks that love is just a feeling.
എന്റെ രാജ്യത്തെ പലരും ചിന്ത സ്നേഹം എന്ന് പറഞ്ഞ ഒരു മനോഭാവം, ഒരു തോന്നല.
God's word says that if you love me, you will obey my commands. Obedience is not a feeling, it is a choice. Loving obedience is a commitment. If you and I are going to love God and love people, it takes more than a feeling, it takes faith.
ദൈവത്തെയും സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോൾ ഒരു ചെറിയ തോന്നലല്ല അതിനേക്കാളധികം നമ്മുടെ വിശ്വാസവുമായത് ബന്ധപ്പെട്ടിരിക്കുന്നു.
That faith comes as a gift of God's grace.
ആ വിശ്വാസം ദൈവം നമുക്കൊരു ദാനമായി നൽകുന്ന വിശ്വാസം.
There is nothing greater and bigger than just a feeling than amazing grace.
ആ കൃപയുടെ അത്യന്ത ധനത്തെ കുറിച്ച് അത് അനുഭവിച്ചറിയുന്നത് ആ ഫീലിംഗിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്.
We won't learn this anywhere else but God's word.
ദൈവവചനത്തിലൂടെ അതിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും.
Let me give you another example.
മറ്റൊരു ഉദാഹരണം ഞാൻ പറയട്ടെ.
In Philippians 1:27.
ഫിലിപ്പിയ ലേഖനം 1:27
God's word gives a command to God's people.
ദൈവത്തിന് ഒരു കമാൻഡ് ആയിട്ട് അരുളപ്പാടായിട്ട് ദൈവജനത്തിന് നൽകുന്നതായിട്ട് കാണുന്നു.
We are to live a life worthy of the gospel.
സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണമെന്ന് അവിടെ ഒരു അരുളപ്പാട് നമുക്ക് കാണാൻ.
This is God's word that says so, not just the preacher.
പ്രസംഗം പറയുന്ന വാക്കല്ല ഇത്, ദൈവവചനം പറയുക.
So how important is it that you and I understand the gospel?
ദൈവവചനം സുവിശേഷം മനസ്സിലാക്കാൻ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാകും.
How important is it that we understand what worthy means?
വർത്തി യോഗ്യത, യോഗ്യത എന്ന വാക്ക് അതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം.
Let me give you another example from Ephesians 2:8-10. Here we can learn about both grace and works of God. That none of us receive grace because of our works.
നമ്മുടെ പ്രവൃത്തി മൂലമല്ല ദൈവം കൃപ തരുന്നത്.
But every one of us receives grace for God's work.
എന്നാൽ ദൈവം കൃപ ധാരാളമായി തന്നത് നമ്മൾ കർത്താവിന്റെ വേല ചെയ്യാൻ വേണ്ടിയാണ്.
Again, without the Bible, we will never learn these things correctly.
ഇത് പ്രവൃത്തിയും വിശ്വാസവും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വചനം വ്യക്തമായി പഠിക്കണം.
Let me give you another example from Luke 14:27.
ലൂക്കോസ് സുവിശേഷം 14:27 നിന്ന് മറ്റൊരു ഉദാഹരണം പറയട്ടെ.
Here we will learn about the cross.
ഇവിടെ കുരിശിനെ കുറിച്ച് വ്യക്തമായി കാണുന്നു.
How important is it that we understand Christ's cross and our cross?
ക്രിസ്തുവിന്റെ കുരിശും എന്റെ കുരിശും അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കേണ്ടതും പ്രധാനപ്പെട്ടതാണ്.
Jesus said that unless you and I are willing to pick up our cross and follow him daily, we cannot be his disciples.
കർത്താവ് പറയുന്നത് തന്റെ ക്രൂസ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാത്തവൻ ആർക്കും കർത്താവിന്റെ ശിഷ്യനായിട്ട് ഇരിക്കാൻ കഴിയത്തില്ല.
Now let me be very clear.
ഒരു കാര്യം കൂടി വ്യക്തമായി പറയട്ടെ.
God's grace never eliminates that truth.
ആ വലിയ സത്യം അത് ദൈവത്തിൽ ഒരിക്കലും എടുത്തു കളയുന്നില്ല.
Listen very carefully.
ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം.
God's grace gives us the strength to fulfill that truth.
ആ വലിയ സത്യം അത് പൂർത്തീകരിക്കാനായിട്ടാണ് ദൈവകൃപ നമുക്ക് നൽകുന്നത്.
Anybody who tells you otherwise is a liar. These are the types of lies that are leading people in my country away from Christ. And like my son Griffin, you have blessed me because I see you know this truth.
എന്റെ മകനെ പോലെ നിങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, കാരണം നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കുന്നുണ്ടല്ലോ.
Like my son Griffin, I am blessed because I see that you don't just know this truth, you are living this truth.
കാരണം എന്റെ മകൻ, അവനിലൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നിങ്ങളും ഈ കാര്യം കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും അനുഗ്രഹിക്കപ്പെട്ട ആ കാര്യത്തിൽ.
Amen. Let me give you two more examples and then we will go to a particular example that Jesus shows us.
But one or two ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ട് യേശു നമ്മളോട് കാണിച്ചു തന്ന ഒരു പ്രത്യേക ഉദാഹരണം അത് കൂടി ഞാൻ പങ്കുവെക്കാം.
If you'll go to Matthew chapter 5 and read the beginning of the Sermon on the Mount.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണത്തിന്റെ തുടക്കം നമുക്ക് കാണാൻ പറ്റും.
We call this passage the Beatitudes. It is where Jesus shows us how to live. Amen. What we will see here is that Christ calls us to live in contrast to the culture.
നമ്മുടെ പ്രകൃതി ഇതിനനുസരിച്ച് ഈ ഉള്ള ആ കൾച്ചറിന് വ്യത്യസ്തമായിട്ട് അതിന് വിരുദ്ധമായിട്ട് ചില കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്.
There are so many people that try to tell us what a Christian life looks like, but we should listen to Christ.
ഒരുപാട് ആളുകൾ ക്രിസ്ത്യൻ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കണം നമുക്ക് പറയാനായിട്ട് കാണും, പക്ഷേ ദൈവവചനം പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കണം.
This again is why we must learn to read our Bibles better. If we want to be like Christ, we must understand what Christ has told us. Let me give you the last example of principle. We need to read John chapter 3 verse 36.
യോഹന്നാന്റെ സുവിശേഷം 3:36 അത് നമുക്ക് വായിക്കണം.
When you look at this verse, I want you to ask, how important is it that you understand how to believe?
വിശ്വാസം വിശ്വസിക്കാനുള്ളത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഈ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും.
For in this verse we are told that those who believe have eternal life.
വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
And we're also told that those who do not obey do not have life. Instead, those who do not obey have the wrath of God abiding on them. This is God's word. So believing means obeying.
എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് അനുസരിക്കുക കൂടിയാണ്.
You will not find this unless you read your Bible. You will not learn this truth unless you read it in your Bible.
ഈ സത്യം മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ ശരിയാവണം, നമ്മൾ വായിച്ചെങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ.
So I hope at this point, after 10 principles, we understand and agree It's very important that we read our Bibles better. You see, it's in the Bible, the whole Bible, that we are pointed to Christ and the Gospel.
Bible മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ.
As we read our Bible better, we get to know the God of God's Word.
ദൈവവചനം നമ്മൾ വായിക്കുന്തോറും നമുക്ക് നമ്മുടെ കർത്താവിനെ കൂടുതലായി അടുത്തറിയാനായിട്ട് സാധിക്കും.
Let me give you two particular examples now.
ഇനി പ്രത്യേകിച്ചുള്ള രണ്ട് ഉദാഹരണം കൂടി ഞാൻ നിങ്ങളോട് ഒന്ന് പറയട്ടെ.
I want to give you a description of a truth that might surprise you.
ഒരു വലിയ സത്യം അത് ഞാൻ ഒന്ന് വിവരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പോലും അതിശയിച്ചു പോകും.
Do you know that there is a truth in the Bible?
ഒരു പ്രത്യേക സത്യം ദൈവവചനത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്.
That in one book of this of the Bible it is told of 12 times by 7 different people.
ബൈബിളിലെ ഒരു കാര്യം തന്നെ 7 വ്യത്യസ്ത വ്യക്തികൾ 12 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
I want to ask you to think about this. Do you know what one truth is told of 12 times by 7 people in one book of the Bible?
ബൈബിളിലെ ഒരു പുസ്തകത്തിൽ 12 പ്രാവശ്യം 7 പേര് ഒരു സത്യം തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരു പുസ്തകത്തിൽ 12 പ്രാവശ്യം ഒരു സത്യം തന്നെ പറഞ്ഞിരിക്കുന്നു.
Here's a clue. The book is the book of Acts.
ഇത് അപ്പോസ്തല പ്രവൃത്തിയിലെ ഉള്ളതാണ്. അതാണ് ഞാൻ പറയുന്ന ക്ലൂ.
And the book of Acts gives us the birth and the building of Christ's church.
ക്രിസ്തുവിന്റെ സഭയുടെ ജനനവും അതിന്റെ നിർമ്മാണവുമാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
Let me tell you what this truth is, and then I will show it to you very closely.
ആ സത്യം എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയട്ടെ.
The one truth that is told 12 times by 7 people is that Jesus is Lord.
ആ സത്യം മറ്റൊന്നുമല്ല, 12 പ്രാവശ്യം 7 വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന സത്യം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു കർത്താവ്. യേശു ക്രിസ്തു കർത്താവ്.
Amen.
Amen.
And this truth is told by using only the Old Testament.
ഈ സത്യം പഴയ നിയമം തന്നെ നോക്കിയാ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമം മാത്രം വെച്ചാ പറഞ്ഞിരിക്കുന്നത്.
First Peter tells us.
ഒന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നു.
Then Stephen.
രണ്ടാമത് സ്തെഫാനോസ് പറഞ്ഞിരിക്കുന്നു.
Then Philip.
ഫിലിപ്പോസ് പറഞ്ഞിരിക്കുന്നു.
Then Paul.
പൗലോസ് പറഞ്ഞിരിക്കുന്നു.
Then Apollos.
അപ്പല്ലോസ്. ഓക്കെ. അപ്പല്ലോസ് പറഞ്ഞിരിക്കുന്നു.
And then Priscilla and Aquila.
അക്വിലാസും പ്രിസ്കില്ലയും പറഞ്ഞിരിക്കുന്നു. ഏഴ് പേരായി.
7 people 12 times. This is in place so that you and I can know that we can trust the Bible.
ഇതുകൊണ്ട് തന്നെ നമുക്ക് ദൈവവചനത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കും.
And even more than trusted, we know that everywhere in the Bible points to Christ and his gospel.
ബൈബിൾ എവിടെ വായിച്ചാലും എങ്ങനെ വായിച്ചാലും അതെല്ലാം നമ്മുടെ കർത്താവിനെക്കുറിച്ചും കർത്താവിന്റെ സുവിശേഷത്തെക്കുറിച്ചാണ് പറയുന്നത്.
Now with the time that we have left,
ഇനി എന്റെ മുമ്പിലുള്ള അല്പ സമയമുണ്ട്.
I would like to walk through Luke chapter 24 with you.
ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് ഒന്ന് പങ്കുവെക്കട്ടെ.
We often refer to this passage as the road to Emmaus.
എമ്മാവോസിലേക്കുള്ള പാത എന്നാണ് നമ്മൾ വേദഭാഗത്തെ പലപ്പോഴും പറയുന്നത്. ലൂക്കോസ് 24-ാം
I'll read it and walk through with you.
അതിലൂടെ ആ പാതയിലൂടെ നമുക്കൊന്ന് വായിച്ച് സഞ്ചരിക്കാം.
I will stop in a couple of places to make a point.
ഒരു പ്രത്യേക സന്ദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും ഞാൻ പങ്കുവെക്കാറുണ്ട്.
And you and I will hear Jesus say.
നിങ്ങൾ നമുക്ക് യേശു പറയുന്ന ഒരു വാക്കായി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും.
That we need to read our Bibles better.
നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ട 5 കാര്യം ഈ വേദഭാഗം വായിച്ചു കഴിയുമ്പോൾ ഞാൻ പങ്കുവയ്ക്കും.
My prayer is that we will be inspired.
നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ആത്മീയമായ പ്രചോദനം ഉൾക്കൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
And deeply, deeply encouraged.
കൂടുതൽ കൂടുതൽ ഉത്സാഹമുള്ളവരായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
that we will see that in the truth and love of Jesus Christ. He will confront us sometimes. Challenge us. He will always tell us truth and love. And he leaves us with a promise of power and peace. Now, it's Romans 10:17 that tells us that faith comes by hearing the word of God. So let us go to the word of God. If you'll pick up with me in verse 13 of Luke
24.
God's word says, "And behold, two of them were going that very day to a village named Emmaus." Which was about 7 miles from Jerusalem. And they were talking with each other about all these things which had taken place. While they were talking and discussing, Jesus himself approached and began traveling with them. Jesus himself. Verse 16. But their eyes were prevented from recognizing him. See a sovereign God here. Their eyes were prevented. Next verse. And Jesus said to them, "What are these words that you are exchanging with one another as you are walking?" And they stood still, looking sad. Don't miss the fact that they were sad. Their feelings seem to be appropriate. One of them answered and said to Jesus, "Are you the only one visiting Jerusalem and unaware of the things that have happened here these days?" Don't miss this. They look at Jesus and say, "What's wrong with you?" Jesus, what's wrong with you? They are not in a good place. The next verse. And Jesus said to them, "What things?" And they said to Jesus, "The things about Jesus the Nazarene." The things about you. But they don't know who he is. Don't miss this. They understand who Jesus was as a person. But they don't understand that this is Jesus the Lord.
Yeshu.
How do I know this?
Because of God's word.
Look at what the word says next. They told him, Jesus the Nazarene, who was a prophet. These men thought Jesus was a prophet, not God. And they thought he was a great prophet, but not God. They said he was a prophet mighty in deed and word in the sight of God. And all the people. And how the chief priests and our rulers delivered him to the sentence of death and crucified him. Don't miss this. They knew a lot about Jesus, but they didn't know that he is Lord.
Verse 21.
But we were hoping that it was he who was going to redeem Israel. Don't miss that they were even hoping that Jesus was Lord, but they didn't know that Jesus is Lord. They went even further to say, besides this, it is the third day. It's almost shameful how much they're telling Jesus the truth from the Bible. But they didn't realize that Jesus was the Messiah of the Bible. These men needed to read their Bible better back then. Verse 22. But also some women among us amazed us. Ladies, I speak to you for just a moment. There are times when you get it right and we men get it wrong. When you know God's truth, you share it. The women, they went to the tomb early in the morning. And they said, we did not find his body there. And they came saying that they had also seen a vision of angels who said, he is alive. Now these men had been told that Jesus is alive and they still don't recognize him. Verse 24. Some of those who were with us went to the tomb and found it just exactly as the women had said. But the men didn't see Jesus. So now Jesus interrupts them and begins to speak. And I pray that you will hear Jesus say.
I pray
that you will hear Jesus say in this next verse. We all need to read our Bibles better. Jesus said to the two men, O foolish men and slow of heart to believe in all that the prophets have spoken. Jesus is saying to them, you should know better because the prophets had told you to expect me.
യേശു പറയുകയാണ്, നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതായിരുന്നു, കാരണം പ്രവാചകന്മാർ എന്നെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് മനസ്സിലാക്കേണ്ടതായിരുന്നു.
In their scriptures like ours,
അവരുടെ വേദഭാഗം നമ്മുടെ പോലെ തന്നെയാ.
We were told of the coming King Jesus.
ഇനി വരാൻ പോകുന്ന രാജാവിനെ കുറിച്ച് വ്യക്തമായി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
Even in the Old Testament,
പഴയ നിയമത്തിൽ പോലും,
it was clear that our Christ would come and die for us.
നമ്മുടെ കർത്താവ് വരും, നമുക്ക് വേണ്ടി മരിക്കുന്നുള്ളത് എഴുതിയിട്ടുണ്ടായിരുന്നു.
And that he would later come again as king.
ഇനി രാജാവായിട്ട് നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നതെന്നുള്ള കാര്യവും ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്.
Jesus is rebuking these men with love.
സ്നേഹത്തോടെ യേശു ഈ വ്യക്തികളെ വഴക്ക് പറയുക.
I ask you to just think about a few more examples.
ചില കാര്യങ്ങൾ കൂടി, ചില ഉദാഹരണങ്ങൾ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കി.
Think of how the problem and the promise of Genesis 3:15 points to Jesus.
ഉൽപ്പത്തി പുസ്തകം 3:15 അധ്യായം അവിടെ യേശുവിലേക്ക് സൂചിപ്പുള്ള സൂചന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി 3:15.
Think about the entire sacrificial system of the Old Testament points to the gospel of Jesus Christ.
പഴയ നിയമത്തിൽ കാണുന്ന ആ യാഗ രീതികളൊക്കെ കർത്താവിലേക്ക് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
Think of the Passover lamb in the Exodus process and how it points to Jesus.
പുറപ്പാട് പുസ്തകത്തിലെ ആ പെസഹ കുഞ്ഞാട് യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
Read throughout the Psalms as our brother did this morning and see all the places that point to Jesus as our Messiah. All of the Bible points to Jesus.
Bible yonna esonga ku Yesu Kristo.
Jesus wanted them to know and wants you and me to know that all of the scriptures are about him.
Yesu yayagala tumanye nawo manyenti zonna ebyawandikibwa byonna bisonga ku ye.
Now let us bring things into a close to finish. After Jesus left these two, the Bible says,
Awo Yesu ngamazo kuleka bana babiri, Bible yetulaga,
as they had gone back to the other disciples to tell them that now Jesus had opened their eyes.
Ntawo ngabazeyo kugamba bayigizwa balala nti awo Yesu amazo kubikula amaso gabwe.
And they were going to also testify that Jesus is alive. And that Jesus is Lord. Verse 27 tells
us,
then beginning with Moses and with all the prophets, Jesus explained to them the things concerning himself in all the scriptures.
Okutandika ne Moses ne banabbi bonna Yesu yanyonyola ebintu byonna ebimukwatako mu byawandikibwa byonna.
And if we jump down to verse 31,
erawe tuvuka ne tugenda ku lunyo lwa satu mwemu,
we see that then Jesus opened their eyes.
Awotulaba nti Yesu yabikula amaso gabwe.
And in verse 36, we see the power and the peace of Jesus. The scripture tells us, while they were telling these things, he himself, Jesus, stood in their midst and said to them, peace be with you.
Amen. N'abayimiryamu wakati n'abagamba eddembe libe nammwe.
You see, when we read our Bible better and we see the fullness of Jesus, he gives us his peace.
Nti ddala bwe tusoma Bible ne tutegeera Yesu atujjuza ffenna eddembe lye.
So before we pray, I want to leave you with 5 ways to take this lesson into your life.
Nti nga tetunnaba kumaliriza kusaba, njagalambawe engeri 5 gye muyinza okujjuzibwamu kino.
Here we see that being familiar with the word is not the same as being faithful to the word.
Nti kino si kye kimu okwefaananyiriza ekigambo n'okubeera omwesigwa eri Katonda.
Here we see that these disciples knew who Jesus was, but they didn't know what he is Lord.
Kino kitulaga nti bali bamanyi Kristo kyali ne bali tebamutegeera nti ye Katonda.
These disciples also went to church with Jesus.
Don't
miss this. Being in the church is not the same as being in Christ. Fourth, please understand that it takes a miracle of grace from the Messiah of the gospel to bring glory as a missionary to our God.
Chitwala ekyamagero ekyekisa okuva eri omulokozi mu njiri era nekijjuza abo bonna abajulizi ku lw'ekitiibwa kya Katonda.
We need to learn to read our Bible better to know that it's not about us, it's all about him.
Tulina okusoma Bible zaffe tuzitegeere era tukimanye nti tekiri ku ffe wabula kiri ku ye.
To his glory, will you pray with me?
Ku lw'ekitiibwa kye tusabire wamu.
Thank you for showing us that our lives are not about us, that our lives are to be lived loving you and sharing your gospel and your glory, all by your grace. Thanking you every day for the privilege of being your children and being the family. In Jesus' name we pray. Amen and amen. Amen.
Ukulukuta naguva muze Gugula wenzi jiezeko Wali wokuta ukulukuta Yesu kwenuka
Lord, we thank you for this beautiful time we are having. Guide us, and we have a successful baptism for our sister, Vicky. We pray this in God's name. Amen.
Amen. And now, Vicky, it's going to be my incredible honor and privilege to walk with you into Lake Victoria. This is truly an Acts 1:8 baptism. Amen. Amen. Well, are you ready? I am ready, and I am so blessed to baptize you, my sister. Amen. Let's go. What to do here today?
I want to be baptized. It's my Lord and it's my Savior. I want to show the nation that Christ is the only way to heaven. John is the way, is the truth and life.
Amen. Celebrate. Amen.